എന്റെ നെഞ്ചിലുള്ളിൽ കാറ്റിലടന കൂടിരിപ്പുണ്ട്, കൂട്ടിനുള്ളിൽ രണ്ടിലങ്കിലി പൈതങ്ങളുണ്ട്.
ശ്രീ ലാലു അലക്സ്, ഓണാശംസകൾ.
എന്റെയും ഓണാശംസകൾ ഇത് ശ്രവിക്കുന്നവർക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം.
എസ് ബി എസ് മലയാളത്തിലേക്ക് വന്നതിന് വളരെയധികം നന്ദിയുണ്ട്. എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിലെത്തിയിട്ട് ഓണാഘോഷത്തിലൊക്കെ പങ്കെടുത്തു. നാട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ വെച്ച് ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തതിൽ വെച്ച് ഏറ്റവും ഓർമ്മിക്കാവുന്ന ഒരു ഓണാഘോഷം എന്ന് പറയാവുന്നത് ഏതാണ് ലാലു അലക്സിന്റെ മനസ്സിൽ?
എനിക്ക് ഓർമ്മ വച്ചപ്പം മുതൽ ഓണം എല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. എങ്കിലും കൂടുതലായിട്ട് ആദ്യമായി അല്ലെങ്കിൽ കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എൻ്റെ ചെറുപ്പകാലങ്ങളിലെ ഓണം തന്നെയാണ്. ചെറുപ്പകാലങ്ങളിലെ ഓണം, അത് എൻ്റെ അമ്മ പർട്ടിക്കുലർലി, അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഓണത്തിൻ്റെ അന്ന് പ്രത്യേകമായിട്ട് ഇലയിട്ടാണ് ഞാൻ കൂണ് തരുവുള്ളൂ. ഒരു കാരണവശാലും നോൺ വെജിറ്റേറിയനൊന്നും ഉണ്ടാകില്ല, വെജിറ്റേറിയൻ ആയിരിക്കും. ഉച്ചയ്ക്കത്തെ ഊണ് അതെന്താ പറയുക, ഇലയിലായിരിക്കും. നിലത്തിരുന്ന് ആയിരിക്കും ഞങ്ങളെല്ലാവരും ആഹാരം കഴിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ജോലിയിലേക്ക് പോയി, അത് കഴിഞ്ഞ് സിനിമയിൽ വന്നു. സിനിമയിൽ വന്നപ്പോൾ ചില ഓണങ്ങളെല്ലാം സെറ്റിലുണ്ടായിട്ടുണ്ട്, ചില വർഷങ്ങളിലെ ഓണങ്ങളെല്ലാം. അതും ഓർമ്മയിലുള്ളതാണ്. പിന്നെ കൂടുതലായി ഓണത്തിൻ്റെ സമയം പിന്നീടുണ്ടായത് പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ വൈഫ് ബെറ്റി വന്നതിന് ശേഷം. ഇതേ പ്രാക്ടീസ് അവളും ചെയ്യുമായിരുന്നു, അവളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷം ഈ തിരുവോണ നാളിൽ എസ് ബി എസിനോടൊത്ത് ആണ് ഓണാഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, അതിൻ്റെ ഒരു 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 ത്രില്ലാണ് ഞാൻ.
ശ്രീ ലാലു അലക്സ്, ഈ തിരക്കേറിയ അഭിനയ ജീവിതത്തിൽ നാട്ടിലായിരിക്കുമ്പോൾ ഓണം ആഘോഷിക്കുക എന്നുള്ളത് ഈ നടന്മാർക്കോ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കോ എത്രത്തോളം സാധിക്കുന്ന ഒരു കാര്യമാണ്?
സിനിമയിലുള്ളവരൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട്. ഇപ്പം ബിസിയാണ്, ആ ദിവസം ഷൂട്ടിംഗ് ഉണ്ട്, ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഓണം ആഘോഷിക്കുക എന്ന് പറയണ ഒന്നും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സെറ്റിൽ എല്ലാവരും കൂടി ദ ഹോൾ യൂണിറ്റ് ഓണം ആഘോഷിക്കും. ഇന്നിപ്പോൾ അവിടെ ഏതൊക്കെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ ആ സിനിമയുടെ എല്ലാ സെറ്റിലും ഇന്നത്തെ ഊണ് ഒരു തിരുവോണ ഊണ് തന്നെയായിരിക്കും, അതിനൊരു സംശയമില്ല.
പേഴ്സണലായിട്ട് പറയുക എന്നുള്ളത് താങ്കളുടെ പ്രസിദ്ധമായിട്ടുള്ള, പ്രേക്ഷകർക്കിടയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡയലോഗാണ്. അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ്മാർ സ്ഥിരം കയ്യടി വാങ്ങിക്കുന്ന ഒരു ഡയലോഗ് കൂടിയാണിത്. പ്രേക്ഷകരുമായിട്ടൊരു പ്രത്യേക പേഴ്സണൽ കണക്ഷൻ സിനിമയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണോ ഇത്?
അതെനിക്കറിയില്ല. ഏതായാലും ആ ക്രെഡിറ്റ് ഗോസ് ടു മൈ എന്താ പറയണ മൈ മിമിക്രി ആർട്ടിസ്റ്റ്, എൻ്റെ പ്രിയപ്പെട്ടവർ. ആ ക്രെഡിറ്റ് അത് അവർക്കുള്ളതാണ്.
ശ്രീ ലാലു അലക്സ് പല കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാറുണ്ട്, വില്ലനായിട്ട് വരാറുണ്ട്. കോബറ എന്ന ചിത്രത്തിലെ അപ്പൻ വേഷം ജോൺ സാമുവൽ, അതുപോലെ തന്നെ പല ഹാസ്യ കഥാപാത്രങ്ങളും പള്ളിയിൽ അച്ഛനായിട്ടും സ്വഭാവ വേഷങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. ഇതിലൊക്കെ ശരിക്കുള്ള ലാലു അലക്സുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വേഷമെന്ന് പറയാവുന്നത് ഏതായിരിക്കണം?
അങ്ങനെ ഒരു വേഷം, ചില വേഷങ്ങളിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ചില വേഷങ്ങളിൽ ചില വേഷങ്ങളുടെ ചില ചില ഒരു ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ടച്ച് ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാമെന്നല്ലാതെ യഥാർത്ഥ ജീവിതവും അതുമായൊന്നും ബന്ധപ്പെട്ട് ഒരു റോളും എടുത്തു പറയത്തക്കതില്ല.
ഒരു കൂൾ അപ്പനായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഇപ്പോൾ സൽപ്പേര് ഞാൻ സൽപ്പേര് രാമൻകുട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ എ ബി സി ഡി എന്ന ചിത്രത്തിലായാലും അതിൽ സ്ട്രിക്ട് ഫാദർ ആണെങ്കിലും അവിടെ ഒരു അപ്പൻ്റെ റോളിൽ നമ്മളെല്ലാവരും പലപ്പോഴും കാണുന്ന അങ്കിൾമാരോ അപ്പന്മാരോ ആ ഒരു ഇതിലേക്ക് പലപ്പോഴും വളരെ വിജയകരമായ അഭിനയം കൊണ്ടുവരാൻ ലാലു അലക്സിന് സാധിക്കാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഒരു ചെറുപ്പത്തിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെ നിങ്ങളായിരിക്കുമോ?
അങ്ങനെയൊന്നുമില്ല. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളുടെ ഒരു മേന്മയാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലുള്ള അഭിനയം എന്ന് പറയുന്ന ആ ഒരു ചെറിയ ആ ടാലൻറ്റും അതിനേക്കാളുപരി അത് എഴുതി വച്ചിരിക്കുന്ന എഴുത്തുകാരൻ്റെ ഒരു കഴിവും അതിനേക്കാൾ എല്ലാം ഉപരിയായി അത് സംവിധാനം ചെയ്യുന്ന ഡയറക്ടറുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവർ അയാളുടെയാണ്. ഇതൊക്കെ ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഡയറക്ടേഴ്സാണ്.
എ ബി സി ഡി എന്ന സിനിമയിൽ ദുൽഖർ സൽമാന്റെ അപ്പനായിട്ടാണ് ശ്രീ ലാലു അലക്സ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ആദ്യകാല ചിത്രങ്ങൾ എടുത്താലും അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും ആദ്യകാല അഭിനയ ശൈലികളെ ഒന്ന് താരതമ്യം ചെയ്യാൻ സാധിക്കുമോ?
മമ്മൂട്ടിയെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദുൽഖറിനെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല, കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം ദുൽഖർ എന്ന് പറയുന്ന അവൻ എൻ്റെ മടിയിലിരുന്ന, ഞാൻ മമ്മൂട്ടിയെ എൻ്റെ ഫ്രണ്ടാണ്, ഫാമിലി മെമ്പറാണ് ഞാൻ. അന്നേരത്തേനും എന്താ പറയണത്, ഞാനും മമ്മൂട്ടിയും രതീഷും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് മോളും മോനും ഉണ്ട്, യാ കുഞ്ഞു കൊച്ചാണ്, അവളെ സുൽഫത്ത് അവനെ സുൽഫത്ത് എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായത്തിൽ എനിക്കറിയാവുന്ന കൊച്ചാണ്. അന്നേരം അവനിപ്പോൾ രണ്ട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചു, അല്ലാതെയും അതിനെ എനിക്ക് കാണാം, അവൻ്റെ കല്യാണം, അവൻ്റെ ഏത് കാര്യത്തിനും ഞാനുണ്ടാവും. അന്നേരം അവന് വന്നിരിക്കുകയാണ്, അവൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അവൻ വന്നിരിക്കുന്ന ഇപ്പം ചെയ്തു കഴിഞ്ഞ രണ്ട് സിനിമയും നല്ല സിനിമകളാണ്, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. അതിൽ ഒരു സിനിമ ഇപ്പോൾ ABCD ഞാനും ഉണ്ടായി. അന്നേരം ആ സിനിമ രണ്ടും നന്നായി വന്നു, രണ്ടും നല്ല വിജയത്തിലാണ്. ഇപ്പം മൂന്നാമത്തെ സിനിമ ഞാൻ ദുൽഖറിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, പട്ടം പോലെ. അളകപ്പൻ എന്ന് പറഞ്ഞ ക്യാമറാമാനാണ്, മിസ്റ്റർ അളകപ്പൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിലും ഞങ്ങൾ നല്ലൊരു റോളാണ് എനിക്കുള്ളത്. അവൻ്റെ എന്താ പറയുക, ദുൽഖറിൻ്റെ ഫാദറായിട്ടല്ല, ഹീറോയിൻ്റെ ഫാദറായിട്ടാണ് വേഷം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ദുൽഖറുമായിട്ട് കോമ്പിനേഷൻ വർക്കുകളൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ എനിക്ക് തോന്നിയത് ദുൽഖർ എന്ന് പറയുന്ന സിനിമാ നടനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയാതെ കേരളത്തിലെ ജനങ്ങൾ ആ അഭിപ്രായം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുൽഖറും മമ്മൂട്ടിയായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. മമ്മൂട്ടി വലിയൊരു സിംഹമാണ്, ഇവൻ എന്താ ജനിച്ചിരിക്കുന്നേ ഉള്ളൂ, ജനിച്ച് ഇനി വളർന്ന് അവൻ മിടുക്കനാവും, അവൻ മിടുക്കനാണ്, അവൻ മിടുക്കനാകണമെന്നാണ് എൻ്റെയും ആഗ്രഹം.
ശ്രീ ലാലു ലക്ഷ്, താങ്കൾ വർഷങ്ങളായി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. IV ശശിയുടെ ഈനാട് എന്ന ചലച്ചിത്രം ആദ്യകാലങ്ങളിൽ ഒരു വഴിത്തിരിവായിരുന്നു താങ്കൾക്ക്. അതിനുശേഷം ന്യൂ ജനറേഷൻ മൂവീസിന്റെ ഈ കാലഘട്ടത്തിലും വളരെ വിജയകരമായി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് അഭിനയശൈലിയിൽ അല്ലെങ്കിൽ ഒരു നടൻ എന്ന നിലയ്ക്ക് വരുത്തേണ്ടി വന്നിരിക്കുന്നത്?
അങ്ങനെ ഒരു മാറ്റം എന്ന് പറയുന്നത് അറിയില്ല. അഭിനേതാവ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അഭിനേതാവ് മാത്രമല്ല, ഏതൊരാളും, ഏതൊരു ക്രിയേറ്റീവ് മൈൻഡുള്ള ആളും അയാൾ ഓരോ സിനിമ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സിനിമയുടെ വർക്ക് കഴിയുമ്പോൾ, അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നന്നാക്കാനും അതിനേക്കാൾ കൂടുതൽ ബെറ്ററാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആ ശ്രമം. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പഠിത്തമാണ്, ഇതൊരു സ്റ്റഡിയാണ്. ആ സ്റ്റഡി മുന്നോട്ട് പോവുകയാണ്, ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെ ഇങ്ങനെ ആകാം എന്ന ഒരു 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 സ്വപ്നമുണ്ട് അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു 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 തോന്നിപ്പിക്കലുണ്ട്. ആ തോന്നിപ്പിക്കലിലൂടെ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അന്നേരം വളർച്ചയാണ്, മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും പഠിത്തമാണ് എന്നും നടക്കുന്നത്.
ജോഷി സംവിധാനം ചെയ്യുന്ന സലാം കാശ്മീർ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ മേജർ രവിയും ഉണ്ണി മുകുന്ദനുമായിട്ടൊരു തർക്കമോ ഒരു പ്രശ്നമോ ഉണ്ടായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താങ്കൾ അതിലൊരു കാസ്റ്റിലുള്ളതാണ്, ആ ഒരു തർക്കത്തെപ്പറ്റി എന്താണ് സംഭവിച്ചത്?
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വർഷങ്ങളായി ശ്രദ്ധിച്ചറിയാം, നോ കമൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന ആളല്ല ഞാൻ.
ഓസ്ട്രേലിയയിലുണ്ടായ ഓണാഘോഷത്തിനായാലും നാട്ടിലായിരിക്കുമ്പോൾ പിറവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയൊരു ആവേശമുണ്ട് ശ്രീ ലാലു അലക്സിന്. അതുപോലെ തന്നെ പിറവത്തുള്ളവർക്ക് ശ്രീ ലാലു അലക്സ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഭാവിയിലൊരു ജനപ്രതിനിധിയാകാനോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ശ്രീ ലാലു അലക്സ്?
അതൊന്നുമല്ല, അതിനുവേണ്ടി ഒരു രാഷ്ട്രീയ ജനപ്രീതി നേടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ തീരുമാനിക്കേണ്ട, ഞാൻ എനിക്ക് തോന്നുന്ന, എൻ്റെ മനസ്സിൽ തോന്നുന്ന നല്ല തോന്നിപ്പിക്കലുകൾ ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ നാട്, എൻ്റെ പുഴ, എൻ്റെ പള്ളി, എൻ്റെ മണ്ണ്, എൻ്റെ നാട്ടുകാർ, അതൊന്നും എനിക്ക് അതൊക്കെ എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ദ ഹോൾ മലയാളീസ്. ഹോൾ മലയാളീസ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ, കാരണം ഇപ്പം ആ മലയാളീസിൻ്റെ സ്നേഹമല്ലേ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുന്നത്. പിറവംകാരുടെ മാത്രം സ്നേഹമല്ലല്ലോ, പക്ഷേ പിറവം എന്ന് പറയുന്നത് എൻ്റെ നാടാണ്. ഞാൻ ജനിച്ചു, ഞാൻ ആ പിറവം പാലത്തോടെയാണ് നടക്കുന്നത്. ഞാൻ പിറവം പുഴയിലാണ് കുളിച്ചത്. ഞാൻ എൻ്റെ എടവപ്പള്ളി ഹോളി കിങ്സ് കാത്തലിക് ചർച്ച്, അവിടെയാണ് ഞാൻ ചെറുപ്പം മുതലേ പോയിരിക്കുന്നത്. പിന്നെ പിറവം എന്ന് പറയുന്നത് ഏറ്റവും പുരാതനമായ പാഴൂർ ശിവാ ടെമ്പിൾ, പെരുന്തച്ചൻ പണിത ശിവാ ടെമ്പിളാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. പിന്നെ ഞാൻ ജനിച്ചത് പിറവത്താണ്, അതുകൊണ്ട് പിറവം എന്നും എൻ്റെ വായിൽ വരും.
സ്വദേശത്തോടുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉള്ളതാണ്, അത് തന്നെ. ഇത്രയും സമയം SBS മലയാളത്തോട് സംസാരിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്.
നിങ്ങൾ തരുന്ന, ഇത്രയും വർഷമായി നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തിന്, ഈ പ്രോത്സാഹനത്തിന് എനിക്കെന്നും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. വീണ്ടും വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകുക. എല്ലാത്തിനും നന്ദി. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം.